നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
We were on a holiday in India in 2015, December. At the early of 2016, in January, Diane started complaining about headache. We saw a couple of doctors. Then we found out he had blood clot and hemorrhage. And within a week, we were not able to save him. He was declared a brain dead. So brain dead is a situation where your brain is stopped, but everything else is working, you know. That time, my wife has spoken that, remember Diane and my younger daughter, they have learned in the school in Sydney, in Quakers Hill Public School, that organ donation saved people's lives. So Diane and my daughter, they already told us in the past that they want to be organ donor. So it made us very easy for us to make a decision because Diane has told us.
ഇത് സിഡ്നിയിലുള്ള ഇന്ത്യൻ വംശജനായ രൂപേഷ് ഉദാനി. 2016 തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് രൂപേഷിന്റെ 7.5 വയസ്സുകാരനായ മകൻ ദിയാൻ മരണമടഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ട മകന്റെ ആഗ്രഹപ്രകാരം രൂപേഷും കുടുംബവും ദിയാന്റെ 6 അവയവങ്ങൾ ദാനം ചെയ്തു. അവയവദാനത്തെക്കുറിച്ച് നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതു മുതൽ മരണപ്പെട്ടാൽ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് മാതാപിതാക്കളെ ദിയാൻ അറിയിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് അവധി ആഘോഷിക്കാൻ മുംബൈക്ക് പോയപ്പോഴാണ് പെട്ടെന്നുണ്ടായ തലവേദനയെ തുടർന്ന് ദിയാൻ മരണമടഞ്ഞത്. ദിയാന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആദ്യം മനസ്സ് സമ്മതിച്ചില്ലെങ്കിലും മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന ചിന്തയാണ് ഈ തീരുമാനത്തിലേക്ക് രൂപേഷിനെ നയിച്ചത്. എന്നാൽ 6 കുട്ടികളുടെ ജീവനാണ് തിരിച്ചു നൽകാൻ ഇതുവഴി സാധിച്ചത്. ഇത് ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് രൂപേഷ് പറയുന്നു.
I was really hesitant to donate because I was telling my wife approached me and told me, remember Diane has mentioned about organ donation, and I told I don't want to donate because I can see his heart pumping, you know. But she told me that nothing can be done, but it was really tough for me. And then we made a decision to donate Diane's organ to fulfill his last wish, because see, if Diane hasn't told us, it would be really difficult for us. So because he has mentioned it, it gave a lot of comfort to my wife. And then she explained me, you know, in a calm manner. And yes, we made a joint decision, you know. So Diane has done 6 donations. Heart went to a 7.5-year-old girl. Two kidney went to 2 different people, you know. One boy and one was a girl, and one went to the liver went to another person, and he also donated to the eyes, you know, the cornea. He has managed to save four crucial life. Yeah, but what happened afterwards was really good, because you know, the girl, Diane Hart went to that girl, only had 7 to 10 days to live. Now she is going to school, you know. Other two kidney recipient, they were on the last stage of their life. Now they are both are healthy. The liver recipient is healthy. So it gave us comfort, you know, like something has really happened. Nice thing has happened.
ഇന്ത്യയിൽ വെച്ച് നടന്ന സംഭവം ഓസ്ട്രേലിയയിൽ വാർത്തയായതോടെ സിഡ്നിയിലേക്ക് തിരിച്ചെത്തിയ രൂപേഷിനെ ഡൊണേറ്റ് ലൈഫ് ഓസ്ട്രേലിയ ബന്ധപ്പെടുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 3 വർഷങ്ങളായി അവയവദാനത്തിനായി പ്രചരണം നടത്തുകയാണ് രൂപേഷ്. ഇതിനായി എല്ലാ വർഷവും ഒക്ടോബർ 22 അവയവദാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള സാഫ്രൺ ഡേ ആചരിക്കുകയാണിവർ. ദിയാന്റെ പ്രിയപ്പെട്ട നിറമാണ് സാഫ്രൺ. അതിനാലാണ് സാഫ്രൺ ഡേ എന്ന പേരിൽ ഈ ദിവസം ആചരിക്കുന്നതെന്ന് രൂപേഷ് പറയുന്നു.
This Saffron Day campaign is run by SRM, Srimad Rajchandra Mission, Dharampur, Sydney. And so Saffron Day is in memory of Diane Udani. Diane's favorite color was orange color. So we wanted to make sure we do something in memory of Diane. And saffron is also a very aesthetic color, you know. So if you put one saffron in a glass of water or milk, it turns into orange color, you know, saffron color. So this is a message we are trying to, this message of love, you know. So 22nd October every year, we encourage everyone to wear orange color, register for organ and tissue donation, and same time talk to your family and friend and spread the message of organ donation. What we were doing after the we lost our son, we were actively involved in educating our community, you know, Hold My Family, and also our missions, SRMD Australia, we are more than 100 members, you know, and we used to conduct seminars. Sometimes we used to do wherever the Indian festival, we used to put a booth and we used to explain to all the people, you know, the benefit of organ donation. And people have a lot of doubts, so we try to clarify those doubts. And that's how we came into the Saffron Day, because we wanted to do something unique for Diane at the same time for our community as well, you know.
മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയായിരുന്നു രൂപേഷ് എങ്കിൽ മറ്റൊരാൾ അവയവം ദാനമായി നൽകിയതുവഴി ജീവൻ തിരിച്ചുകിട്ടിയ ഇന്ത്യൻ വംശജയാണ് മനീഷ ചൗബൽ മേനോൻ. വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന മെൽബണിലുള്ള മനീഷയ്ക്ക് യാഷ് ദിലൻ എന്ന മറ്റൊരു ഇന്ത്യൻ വംശജനാണ് വൃക്ക ദാനം ചെയ്തത്. ഒരാളുടെ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അവയവദാനത്തിനായി ആളുകൾ മുൻപോട്ട് വന്നുകൂടാ എന്ന അഭിപ്രായമാണ്.
You know, I'm indebted for life to him. You don't know how much time you have. And something like this, I was blessed to have had, a godsend person come into my life to do this. Not everybody has this. And we are not talking about, you know, someone coming to kill you just for your organs. In this country, that definitely doesn't happen. So why not become an organ donor? It's such a taboo subject for people to discuss with their families. There are youngsters who come up and say, yes, definitely, I want to be an organ donor. But there are some others, probably grown-ups, who just don't want to even come near you. And they tell you, oh, for religious reasons we can't.
ഇത്തരത്തിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഉൾപ്പെടെ മൾട്ടികൾച്ചറൽ സമൂഹത്തിനിടയിൽ അവയവദാനം ചെയ്യുന്നത് ന്യൂ സൗത്ത് വെയിൽസിൽ വർദ്ധിച്ചു വരുന്നതായി ന്യൂ സൗത്ത് വെയിൽസ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഡൊണേഷൻ സർവീസിന്റെ ജനറൽ മാനേജർ ഡാനിയൽ ഫിഷർ ചൂണ്ടിക്കാട്ടുന്നു.
So we have seen a steady increase in the number of people saying yes to donation from cowed communities over the years, and we're seeing an increase in organ donors from people from culturally and linguistically diverse backgrounds in New South Wales. You know, we can confidently say that there's been a significant increase over the past 10 years and even over the past 5 years, and we will continue to monitor that. You would probably know that donors are needed from all communities and cultures, that blood and tissue types need to match for a transplant to be successful, and donors of the same ethnic background as the person needing a transplant are more likely to be a close match. And we want to acknowledge and say thank you to all families from culturally and linguistically diverse backgrounds who have generously consented to organ and tissue donation.
അതേസമയം കോവിഡ് ബാധ കൂടിയതോടെ ഓസ്ട്രേലിയയിൽ അവയവദാനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നതായാണ് കണക്കുകൾ. അവയവദാനം ചെയ്യുന്നവരുടെ എണ്ണം 16% അവയവങ്ങൾ സ്വീകരിക്കുന്നവരുടെ എണ്ണം 12% കുറഞ്ഞു. 2000 ഓസ്ട്രേലിയക്കാരാണ് അവയവങ്ങൾ ലഭിക്കാനായി കാത്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഡാനിയൽ ഫിഷർ.
COVID-19 has had a direct impact on organ and tissue donation in Australia. So compared to 2019, in 2020, there was a 12% decrease in people receiving a transplant and a 16% decrease in Australians registering as donors.
മൾട്ടികൾച്ചറൽ സമൂഹത്തിനിടയിൽ അവയവദാനം കൂടുന്നുണ്ടെങ്കിലും ചില ധാരണകൾ അവയവദാനം ചെയ്യാൻ ഇവർക്ക് തടസ്സമാകുന്നുണ്ടെന്നും ഡാനിയൽ ചൂണ്ടിക്കാട്ടുന്നു.
Yeah, some cultural and ethnic groups might bring preconceived ideas about organ donation from their country of origin, and death is also a difficult topic for some people. We know all major religions support organ and tissue donation as an act of charity and goodwill, but that's still despite that support from all major religions, you know, people still go on their own personal journey really to work out what their wishes were and what their wishes are and their wishes for their loved one. And again, I encourage people to register in advance, because this is not something you want to be weighing up when you're in the most awful situation of hearing the news that your loved one is dying.
Daniel സൂചിപ്പിച്ചതുപോലെ ഒട്ടുമിക്ക മതങ്ങളും അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ മറ്റു ചില തെറ്റിദ്ധാരണകളും അവയവദാനത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ട്.
Only old people need organ transplants.
That's unfortunately definitely a myth. Diseases that cause life-threatening problems can occur at any age. If you were born overseas, you won't be able to donate your organs in Australia. That's absolute myth.
Yeah.
It doesn't matter where you're born. Yeah. Many religions don't support organ donation. Absolutely untrue. Most religions, in fact, do support organ donation as the ultimate act of giving.
We've had donors from every faith.
അവയവങ്ങൾ ദാനം ചെയ്യാൻ നമ്മുടെ ആരോഗ്യം ഒരു തടസ്സമാകുന്നില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർക്കും പുകവലിക്കുന്നവർക്കും മദ്യപിക്കുന്നവർക്കുമെല്ലാം അവയവങ്ങൾ ദാനം ചെയ്യാം. ഓസ്ട്രേലിയയിൽ 90% പേരും അവയവദാനത്തെ പിന്തുണയ്ക്കുമ്പോഴും 3-ൽ 1 മാത്രമാണ് അവയവം ദാനം ചെയ്യാൻ മുൻപോട്ട് വരുന്നത്. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാനായി ഫെഡറൽ മന്ത്രി ഡേവിഡ് ഗില്ലസ്പിയും ഇത്തവണ രംഗത്തെത്തിയിട്ടുണ്ട്.
ഓർഗൻ ഡൊണേഷൻ ഈസ് എ റെയർ ഇവന്റ്. Only around 2% of people who die in hospitals in Australia meet the criteria required to be an organ donor. This means there is always someone who will need a transplant in Australia. One day it might be you or a family member.
ഹൃദയം, വൃക്ക, ആമാശയം, ശ്വാസകോശം തുടങ്ങി നിരവധി അവയവങ്ങളും ഹൃദയത്തിന്റെ വാൽവ്, എല്ലുകൾ, ഞരമ്പുകൾ തുടങ്ങി നിരവധി ടിഷ്യൂകളും ദാനം ചെയ്യാൻ കഴിയും. അതിനാൽ കൂടുതൽ പേരും അവയവദാനത്തിനായി മുൻപോട്ട് വരണമെന്നാണ് ഇവർ ഓരോരുത്തരും അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ അവയവദാനത്തിനായി കാത്തിരിക്കുന്ന, ജീവനായി പോരാടുന്ന ഓസ്ട്രേലിയക്കാർക്ക് പുതുജീവൻ പകരാൻ ഗ്രേറ്റ് രജിസ്ട്രേഷൻ റേസ് എന്ന പേരിൽ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഡൊണേറ്റ് ലൈഫ് വാരത്തിൽ ഫെഡറൽ സർക്കാർ തന്നെ പ്രചാരണം നടത്തുകയാണ്. അടുത്ത 1 വർഷത്തിൽ 100,000 ഓസ്ട്രേലിയക്കാരെ ഇതിനായി രജിസ്റ്റർ ചെയ്യിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിനാൽ അവയവദാനത്തിലൂടെ മറ്റുള്ളവർക്ക് അവരുടെ ജീവൻ തിരിച്ചു നൽകാൻ donatelife.gov.au/register സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.